കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന വേദഭാഗം, ഇസ്രായേൽ മക്കൾക്ക് യഹോവയായ ദൈവം അവരുടെ യഹോവയുടെ സന്നിധിയിൽ കടന്നു വന്ന് ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നൽകിയതായ പെരുന്നാളുകളിലെ ആറാമത്തെ പെരുന്നാളായിരിക്കുന്ന മഹാപാപപരിഹാര പെരുന്നാൾ എന്ന വിഷയമാണ്. അതിനാധാരമായി നമ്മൾ ചിന്തിച്ച വേദഭാഗങ്ങൾ ലേവ്യ പുസ്തകം 16-ാം അധ്യായം നമ്മൾ ചിന്തിച്ചു. നമുക്ക് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ, 32 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ക്ലാസ് തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. യഹോവയായ ദൈവം യഹോവ പിന്നെയും മോശയോട് അരളി ചെയ്തത്. ഇപ്പൊ യഹോവയുടെ അരുളപ്പാടാണ് സ്തോത്രം. മോശ പർവ്വതത്തിൽ ഇരുന്ന 40 ദിവസത്തിൽ തൻ്റെ ഹൃദയത്തിലുണ്ടായ എന്തെങ്കിലും ഒരു ആശയങ്ങൾ പാളയത്തിൽ വന്ന് പറഞ്ഞതല്ല. യഹോവയായ ദൈവം പർവ്വതത്തിൽ മോശയോട് കൂടി ഇടിമുഴക്കം, കാഹളനാദം, കൂരിരുട്ട്, മേഘതമസ് ഉച്ചരിച്ചു കൂടാത്ത ശബ്ദം അതിൻ്റെതായ നടുവിൽ നിന്ന് യഹോവയായ ദൈവം മോശയോട് അരുളിച്ചതായ കാര്യങ്ങളും കൽപ്പലകകളിൽ എഴുതി കൊടുത്ത പ്രമാണങ്ങൾ കൊത്തവണ്ണം മോശ എഴുതിയതും പറഞ്ഞതുമായിരിക്കുന്ന കാര്യങ്ങൾ പാളയത്തിലായിരിക്കുന്ന ജനത്തോട് പറഞ്ഞു കൊടുക്കുന്നതായ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. വായിച്ചാട്ടെ. അപ്പൊ 7-ാം മാസം 10-ാം തീയതി എന്താകുന്നു? പാപപരിഹാര ദിവസമാകുന്നു. അന്ന് സകല ജനത്തിൻ്റെയും, യഹൂദൻ്റെ അല്ലെങ്കിൽ പാളയത്തിലുള്ളവരുടെയും പാളയത്തിന് പുറത്തുള്ളവരുടെയും ശുശ്രൂഷ ചെയ്യുന്നവരുടെയും ശുശ്രൂഷ സ്വീകരിക്കുന്ന സകല ഉപകരണങ്ങളിന്മേൽ പോലും പ്രൈസലോ അന്ന് കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച് പാപത്തിന് പരിഹാരം വരുത്തുന്ന ഒരു ഒരു ദിവസം ആണ് ഈ 7-ാം മാസം 10-ാം തീയതി. 7-ാം മാസം എന്ന് പറയുന്ന അവരുടെ കലണ്ടർ അനുസരിച്ച് ഏതാനി മാസമാണ് 7-ാം മാസം 10-ാം തീയതി. വായിച്ചാട്ട്. ആ സഭായോഗം എങ്ങനെയുള്ളതായിരിക്കണം? വിശുദ്ധ സഭായോഗമായിരിക്കണം. വിശുദ്ധനെ, വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടി ആരാധിക്കുന്ന ആരാധന. റോയിസ് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓർത്ത്, നമ്മുടെ ഹൃദയത്തിലെയും ആത്മാവിലെയും സകല കൺമശങ്ങളെയും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ സകല പാപങ്ങളെയും പരിഹരിക്കണമേ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ടവരാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റുപറഞ്ഞവരാണെങ്കിലും നാം ഈ മലിനത നിറഞ്ഞതായ ലോകത്തിലാണായിരിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ച 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതായിരിക്കുന്ന പൗലോസ്, സ്തോത്രം, മോശയ്ക്കും ദാനിയേലിനും മറഞ്ഞിരുന്നതായ കാര്യങ്ങൾ പോലും വെളിപ്പെട്ട് കിട്ടിയതായിരിക്കുന്ന പൗലോസ് പറയുന്നത്, സ്തോത്രം, ഒരു പാപത്തെക്കുറിച്ചും എനിക്ക് ബോധം വരുന്നില്ല എങ്കിലും, കുറ്റം വെളിവാക്കുന്നില്ല എങ്കിലും ഞാൻ ആരാകയില്ല, നീതിമാനാകയില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലനേക്കാൾ വലിയവരല്ലല്ലോ ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. മനസ്സാ വാച കർമ്മണ, മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് വന്നുപോയതായ സകല കന്മശങ്ങളെയും പോക്കുവാൻ കുഞ്ഞാടിൻ്റെ രക്തവും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും, പ്രൈസ് ദി ലോർഡ്, നമുക്ക് തന്നിരിക്കുകയാൽ ആ ദൈവത്തിൻ്റെതായ കൃപയുടെ സന്നിധിയിലേക്ക് അടുത്തിയെന്ന് പരിഹാരങ്ങൾ ആശ്വാസം പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അടുത്ത വായിച്ചാട്ട്. അന്ന് ആത്മദമനം ചെയ്യുകയും യഹോവയ്ക്ക് എന്ത് ചെയ്യണം? ദഹനയാഗം അർപ്പിക്കണം. പ്രൈസലോ. ദഹനയാഗം മുഴുവനും സർവ അംഗങ്ങളും ഭാഗ്യമായിരിക്കുന്നതും ആന്തരികമായിരിക്കുന്ന സകലതും ദഹിക്കുന്ന ചാമ്പലാകുന്ന യാഗപീഠത്തിൽ വെണ്ണീരായിത്തീരുന്ന ഒരു യാഗമാണ് ദഹനയാഗം അല്ലെങ്കിൽ ഹോമയാഗം. പ്രൈസലോ. ദേഹം, ദേഹി, ആത്മാവ്, പ്രൈസലോ, മൂന്നും ഒരുമിച്ച് ക്രിസ്തുവാകുന്ന യാഗപീഠത്തിന്മേൽ ആ സ്വർഗീയ തീയിറങ്ങി നാം ചാമ്പലാകുമ്പോഴാണ് സഭായോഗം അല്ലെങ്കിൽ ആരാധന വിശുദ്ധമാകുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. വായിച്ചാട്ടടുത്തത്. ആ അന്ന് നിങ്ങൾ യാതൊരു വേലയും ചെയ്യരുത്. സ്തോത്രം. അന്ന് വേല ചെയ്താൽ, ആരെങ്കിലും വേല ചെയ്തതായിട്ട് അറിഞ്ഞാൽ അവനെ സഭയിൽ നിന്ന് ഛേദിച്ച് കളയും. നമുക്കറിയാം, ഛേദിക്കുക എന്ന് പറഞ്ഞാൽ മുറിച്ചു കളയും, മാറ്റപ്പെട്ടും. ഫലം കായ്ക്കാത്ത കൊമ്പിനെ മുന്തിരിവള്ളിയിൽ നിന്ന് മുറിച്ച് മാറ്റുന്നത് പോലെ, പ്രൈസ് ദ ലോർഡ്, ഒരു ദാക്ഷിണ്യവും വചനത്തിൻ്റെ മുമ്പിൽ, വചനത്തോടുള്ള ബന്ധത്തിൽ കുറ്റത്തിൻ്റെ മുമ്പിൽ ഇല്ല, കണ്ണടയ്ക്കുന്ന പരിപാടിയില്ല. സ്തോത്രം, ഹാലേലൂയ. അപ്പൊ അന്ന് ആത്മതപനം ചെയ്യാത്ത, ആത്മതപനം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ജാഗരിക്കുക, ഇതൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. സ്തോത്രം, ഹാലേലൂയ. മുമ്പോട്ട് വായിച്ചാട്ടെ. ആ അടുത്തത് അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മളൊരു വാക്യം വായി, കോവിഡ് സന്നിധി നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കേണ്ടതിനുള്ള പാപപരിഹാര ദിവസം. ഈ പ്രായച്ചിത്തം എന്നുള്ളതായിരിക്കുന്ന ഈ പദം, അവിടെയാണ് നമുക്ക് അറ്റോൺമെന്റ്. നമ്മൾ ആ വാക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, അറ്റ് വൺ മെന്റ്, മൂന്ന് വാക്കുകൾ ചേർന്നതാണ് എന്ന് പറഞ്ഞാൽ, ശത്രുതയിലായിരുന്ന രണ്ടു പേരെ ഒരു മധ്യസ്ഥൻ്റെതായ സാന്നിധ്യത്തിൽ വന്ന് അവരെ വീണ്ടും അവരുടെ സ്നേഹബന്ധത്തിലും സാഹോദര്യ ബന്ധത്തിലും സമാധാനത്തിലും ഒന്നിപ്പിക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് പ്രായച്ചിത്തം അല്ലെങ്കിൽ അറ്റോൺമെന്റ് എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഒനേസിമോസ് ഫിലേമോന്റെ വീട്ടിൽ നിന്ന് ആ എന്തോ വസ്തുവകകൾ, വിലപ്പെട്ടതായ വസ്തുവകകൾ മോഷ്ടിച്ച് താൻ ആ വീട്ടിൽ നിന്ന് അകന്നകന്നു പോയി. പല നാളുകളത്തെ മോഷണത്തിന് ശേഷം താൻ പിടിക്കപ്പെട്ട് തന്നെ ജയിലിലടച്ചു. അങ്ങനെ പൗലോസുമായിരുന്ന ജയിലിൽ ഈ ഒനേസിമോസ് ആയിരിക്കുമ്പോൾ പൗലോസ് ഫിലേമോന്റെ വീട്ടിൽ ചെന്ന് ആ ദൈവജനം സംസാരിച്ച, കൊലോസയിലുള്ളതായിരിക്കുന്ന ഫിലേമോന്റെ വീട്ടിൽ ദൈവജനം സംസാരിച്ച അവസരത്തിൽ ഫിലേമോനും തൻ്റെ ഭാര്യയും കുടുംബവും സഹോദരങ്ങളൊക്കെയും അവിടെയുള്ള അടിമകളിൽ പലരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതായ അനുഭവങ്ങൾ പൗലോസിനറിയാം. ആ അവസരത്തിൽ ഒനേസിമോസിനെയും പൗലോസ് അവിടെ കണ്ടിരുന്നിരിക്കാം. സ്തോത്രം. ഇനി അല്ല, കാരാഗ്രഹത്തിൽ വെച്ചാണ് ആദ്യമായി കണ്ടുമുട്ടിയതെങ്കിൽ തന്നോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ പൗലോസിനോട് ഒനേസിമോസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കാണും. ഞാൻ കൊലോസയിലുള്ളതായിരിക്കുന്ന ഫിലേമോൻ എന്ന് പറയുന്നതായിരിക്കുന്ന ആ യജമാനൻ്റെതായിരിക്കുന്ന അടിമകളിൽ ഒരുനാണ്, ഞാൻ ഇന്നിന്ന കുറ്റങ്ങൾ ചെയ്ത കാരണത്താൽ ഇവിടെ വന്നു. പൗലോസ് അവനോട് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള ആ സുവിശേഷം പറഞ്ഞ് അവനെ വീണ്ടും ജനിപ്പിച്ചു അവിടെ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പൗലോസ് പറഞ്ഞ കാരാഗ്രഹത്തിൽ വെച്ച് ജനിപ്പിച്ചതായിരിക്കുന്ന പൗലോസ് ആ ഫിലേമോനെ, ആ ഒനേസിമോസിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ആ കുറ്റവാളികളായിരുന്ന, തെറ്റുകാരനായിരുന്ന ഫിലോമോനെയും ഒനേസിമോസിനെയും ഈ പൗലോസ് എഴുതിക്കൊടുത്തതായ ലേഖനം മുഖാന്തരം, അല്ലെങ്കിൽ പൗലോസിന്റെ വാക്കുകൾ മുഖാന്തരം അവരെ വീണ്ടും മിത്രബന്ധത്തിലേക്ക് കൊണ്ടുവന്നതായിരിക്കുന്ന സാഹചര്യം, അതാണ് അറ്റോൺമെന്റ്. സ്തോത്രം. ഏതാണ്ട് പഴയ നിയമത്തിൽ 110 പ്രാവശ്യം ഈ പ്രായച്ചിത്തം, പ്രായച്ചിത്തം, പ്രായച്ചിത്തം എന്നുള്ളതായിരിക്കുന്ന പദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രായച്ചിത്തം എന്നുള്ളതായിരിക്കുന്ന പദം എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. അത് ലേവിയ പുസ്തകത്തിന്റെ, അല്ലെ, മോശയുടെ പഞ്ചഗ്രന്ഥത്തിൻ്റെതായിരിക്കുന്ന വ്യാഖ്യാന പുസ്തകമാണ് എബ്രായ ലേഖനം. മറ്റ് റോമാ ലേഖനങ്ങളിലാണ് കൂടുതലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. റോമാ ലേഖനത്തിലും കൊരിന്ത ലേഖനത്തിലും നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുന്നത് നിരപ്പ് എന്നുള്ളതായിരിക്കുന്ന പദമാണ്. പ്രൈസല്ലോ, റിക്കൺസിലിയേഷൻ, നിരപ്പ്. നമുക്കറിയാം, ശത്രുതയിലായിരുന്ന മനുഷ്യവർഗം ദൈവവുമായുള്ള ബന്ധത്തിൽ, അവരുമായുള്ളതായിരിക്കുന്ന കൂട്ടായ്മ ബന്ധം തുടർന്നു പോകുവാൻ കഴിയാതെ പാപത്തിൻ്റെതായ കരിമ്പടമിട്ട് മൂടിയതായ സന്ദർഭം. സ്തോത്രം, ഹല്ലേലൂയ. ആ ശത്രുതയെ അകറ്റുവാൻ തക്കവണ്ണം സ്വർഗമഹിമകളെ വിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് ഒരു കരം കൊണ്ട് മനുഷ്യവർഗത്തെയും മറ്റേ കരം പിതാവിന്റെ സന്നിധിയിലും പിതാവിനെയും പിടിച്ചുകൊണ്ട്, പിതാവേ നീ എന്നെ എങ്ങനെ കര, അല്ലെങ്കിൽ പൗലോസ് ലേഖനം എഴുതിയതിൽ ഫിലേമോന് രേഖപ്പെടുത്തുന്നു, നീ എന്നെ എങ്ങനെ ക്രിസ്തുവിൽ കരുതുന്നുവോ അതുപോലെ ഈ ഒനേസിമോസിനെയും നീ കരുതിക്കൊള്ളുവാൻ ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. പ്രൈസ് ദ ലോർഡ്. ആദാമ്യ വർഗത്തിൽ നിന്ന് മാനവർഗം പാപത്താൽ അകന്നുപോയ മനുഷ്യവർഗത്തെ പിതാവേ നീ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവോ എനിക്കുള്ള മഹത്വം എങ്ങനെയായിരിക്കുന്നുവോ ആ മഹത്വത്തിലേക്ക് ഇവരെയും ഇരുത്തേണ്ടതിന് ഇവരെ നീ സ്നേഹിക്കണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് രണ്ട് വേദവാക്യങ്ങൾ വായിച്ച് റോമാലേഖനം ഈ ഭാഗം വായിച്ച് തീർത്താട്ട്. ലേവിയ പുസ്തകം 23 അധ്യായത്തിന്റെ 29 വരെ നമ്മൾ വായിച്ചല്ലോ, 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളോട് വായിച്ചാൽ അടുത്തത് 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 മതി. അടുത്ത് വന്നാട്ട് റോമാലേഖനം 5 അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. നോക്കുക, നമുക്ക് എന്ത് സംഭവിച്ചേ? ഈ പഴയ നമ്മളത് ഇത് പൊരുളിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നാം ആരായിരിക്കുമ്പോഴാ? ശത്രുവിനെ ആരെങ്കിലും സ്നേഹിക്കുമോ? ശത്രുക്കളായിരിക്കുമ്പോൾ ആരെങ്കിലും സ്നേഹിക്കുമോ? അതാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്. ഞങ്ങൾ നിന്നെ തേടിയതല്ല, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ സ്നേഹിച്ചതല്ല, നീ ഞങ്ങളെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ശത്രുക്കളായിരുന്ന നമ്മെ എന്ത് ചെയ്തു? വാക്യം വായിച്ചാട്ട് 10 വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് എങ്ങനെയാണ് ദൈവത്തോട് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചത്? എങ്ങനെയാണ് ലഭിച്ചത്? പുത്രന്റെ മരണത്താൽ. ഇപ്പൊ പാപിയായ ഒരു മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ തക്കെ വണ്ണം 7-ാം മാസമായ ഏതാനീ മാസം 10-ാം തീയതി ആ ദിവസത്തിന്റെ പ്രാധാന്യതയിലല്ല അവർക്ക് പരിഹാരം ലഭിച്ചത്. പിന്നെ അവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതായ യഹോവയ്ക്കെന്ന് ചീട്ട് വീണതായ ഒരു ആട്ടുകൊറ്റന്റെ രക്തമാണ് ദൈവസന്നിധിയിൽ പാപപരിഹാരം വരുത്തിയത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുലശ്രേഷ്ഠതകളോ കുടുംബ മഹിമകളോ നമ്മുടേതായി, ഇന്നലെ ദൈവദാസൻ സംസാരിച്ചപ്പോൾ ഓർപ്പിച്ചതുപോലെ, നമ്മുടെ ഭൗതികം അല്ലെങ്കിൽ ഭാഗ്യമായിരിക്കുന്ന അപ്പിയറൻസ്, ഭാഗ്യമായിരിക്കുന്ന പ്രകൃതങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ രൂപഭംഗി കൊണ്ടോ ആകാര ഭംഗി കൊണ്ടോ ആകൃതി കൊണ്ടോ ലഭിച്ചതായിരിക്കുന്ന ഒന്നല്ല. പിന്നെ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, അവിടെ നിന്ന് ഓടിച്ചു പറഞ്ഞു പോകാനൊന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിലും സമയവും നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കേണ്ടതാകുന്നതുകൊണ്ട് പോകാതിരിക്കാനും തരമില്ല. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എന്ത് പറ്റി വായിച്ചു? നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നിരപ്പ് വന്നു, ദൈവമായി പ്രായശ്ചിത്തത്തിലേക്ക് വന്നു. അല്ലെങ്കിൽ ശത്രുതയിലായിരുന്ന രണ്ട് കൂട്ടരെ നിരപ്പിച്ചതാണ് അവന്റെ പുത്രനായ യേശുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ അവന്റെ രക്തം. സ്തോത്രം. കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്ത് ചെയ്യുന്നു? നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ശുദ്ധീകരണത്തിനുള്ളതായ ചില പ്രക്രിയകളാണ് തീയ്, വെള്ളം, ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. അവന്റെ പുത്രനായ യേശുവിന്റെ മരണത്താൽ നമ്മെ എന്ത് ചെയ്തു? ദൈവത്തോട് നിരപ്പിച്ചു. എപ്പോൾ? അവിടെയാണ് അതിന്റെ പ്രാധാന്യത. നാം ശത്രുക്കളായിരിക്കുമ്പോൾ. 45-ാം സങ്കീർത്തനം എടുക്കേണ്ട നമ്മളോട് വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തവ തറയ്ക്കുന്നു, രാജാവിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ആ മൂർച്ചയുള്ള അസ്ത്രങ്ങൾ രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തവ തറയ്ക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ളതായിരിക്കുന്ന അസ്ത്രങ്ങൾ, അല്ലെങ്കിൽ ആ ഇരുവായ്ത്തുള്ള മൂർച്ചയുള്ളതായിരിക്കുന്ന വാള്, പത്രോസ് തൻ്റെതായിരിക്കുന്ന അതരമാകുന്ന വില്ലിൽ വിശ്വാസത്തിൻ്റെ ഞാണിൽ വെച്ച് തൊടുത്തു വിട്ടപ്പോൾ ആ പെന്തക്കോസ്റ്റ് പെരുന്നാളിൽ കൂടി വന്ന ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് ചെന്ന് തറച്ചു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം? മാനസാന്തരപ്പെടുവാൻ എന്തു ചെയ്യണം? രാജാവിന്റെ ശത്രുക്കളായിരുന്ന എന്നെയും നിങ്ങളെയും അവന്റെ മിത്രമാക്കി തീർക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് ഒരു സംഘട്ടനം നടന്നു, അല്ലെങ്കിൽ ഒരു യുദ്ധം നടന്നു, ഒരു പോരാട്ടം നടന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു രാജാവിന്റെ അധീനതയിലായിരിക്കുന്ന വസ്തു അല്ലെങ്കിൽ ഭൂമി അതെങ്കിൽ പിടിച്ചെടുക്കണമെങ്കിൽ, ആൾക്കാരെ പിടിച്ചെടുക്കണമെങ്കിൽ, അവനേക്കാൾ ബലമുള്ള രാജാവ് അവനുമായി യുദ്ധം ചെയ്തെങ്കിൽ അവനെ പരാജയപ്പെടുത്തിയതിനു ശേഷമേ അവനുള്ളത് കൈക്കലാക്കുവാൻ ഒക്കുകയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. പാപം യജമാനനായി വാണുകൊണ്ടിരുന്ന, ശത്രു യജമാനനായി വാണുകൊണ്ടിരുന്ന, പിശാച് പിടിക്ക് പിടിച്ചു വെച്ചിരുന്നതായി എന്നെയും നിങ്ങളെയും, പ്രൈസ് ദി ലോർഡ്, അവനുമായി ആയുധമില്ലാതൊരു യുദ്ധം നടത്തി അവന്റെ രക്തത്താൽ നമ്മെ കഴുകി വീണ്ടെടുത്ത, സ്തോത്രം, ശത്രുവിന്റെ തലയെ തകർത്ത്, സ്തോത്രം, പിതൃസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശം തന്ന ആ നിരപ്പിച്ചതായ ആ കൃപകളെ ഓർക്കുമ്പോൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഓർക്കുമ്പോഴാണ് മോശയുടെ പ്രമാണത്തിൽ, അല്ലെങ്കിൽ മോശ ജനത്തോട് പറയുന്നത്, വിശുദ്ധ സഭായോഗമായി നിങ്ങൾ ആരാധിക്കണം. സ്തോത്രം, സ്തോത്രം. നമുക്ക് പുകഴുവാനൊന്നുമില്ല. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് സ്തോത്രം പാടുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം പറയുമ്പോൾ കേൾക്കുന്ന വചനത്തിന് ആമേൻ പറയും, നമുക്കൊന്നും പുകഴുവാനില്ല. നമുക്കെന്തെങ്കിലും പുകഴുവാനുണ്ടെങ്കിൽ സ്തോത്രം. ആ സ്വർഗ മഹിമ വിട്ട് താണിറങ്ങി വന്ന് നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെതായ രക്തമാണ് നമ്മെ ഈ സ്ഥിതിയിൽ എത്തിച്ചത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചാൽ, റോമാലേഖനം 5:11, അത്രയുമല്ല, രണ്ടാമത് നമ്മൾ വായിച്ച നിരപ്പ് അത്രയുമല്ല. പിന്നെ നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ, അപ്പൊ നമുക്ക് നിരപ്പ് ലഭിച്ചതിന്റെ കാരണം എന്തുവാ? നമ്മെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയൊന്നും അല്ലെന്നർത്ഥം. ഹല്ലേലൂയ. നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതിലല്ല അർത്ഥം. ഇസ്രായേൽ മക്കൾക്ക് പ്രമാണം ലഭിച്ചത് അവൻ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് അർത്ഥത്തില. അവന്റെ ജ്യേഷ്ഠാവകാശം എണ്ണുന്നത്, അവന് പദവി കൊടുക്കുന്നത്, സ്ഥാനം കൊടുക്കുന്നത്, അവനെ പുരോഹിതനായി തിരഞ്ഞെടുക്കുന്നത് അവൻ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതാ. ആരുടെ മകനായി ജനിച്ചു എന്നുള്ള അടിസ്ഥാനത്തില, അല്ലെങ്കിൽ ഏത് ഗോത്രത്തിൽ ജനിച്ചു എന്നുള്ള അടിസ്ഥാനത്തില, അല്ലെങ്കിൽ ഏത് ഒരു ഒരാള് വലിയൊരു കാര്യം പറയുകയാണെങ്കിൽ, പ്രവചനം പറഞ്ഞാൽ, ദൂത് പറഞ്ഞാൽ, അവൻ ഏത് ദേശത്ത് ജനിച്ചു എന്നുള്ള അടിസ്ഥാനത്തിൽ ആ ദൂത് ജനം ഏറ്റെടുക്കുകയുള്ളായിരുന്നു. അതാണല്ലോ നഥനയിലും നസ്രിയത്തിൽ നിന്നും അല്ല നന്മയും വരുമോ? പ്രൈസ് ദി ലോർഡ്. ആ റിമോട്ട് ഏരിയയിൽ നിന്ന്, ആ പുറമ്പോക്ക് സ്ഥലത്ത് നോണം കയറാ മൂലയിൽ നിന്ന് ഒരു കൊച്ചം വന്ന്, ഒരു ആശാരിച്ചെടുക്കൻ വന്ന് വല്ലതും, അതാരാ അംഗീകരിക്കുന്നേ? ഞങ്ങളുടെ യഹൂദയിൽ നിന്നോ അല്ലെങ്കിൽ യെരുശലേമിൽ നിന്നൊക്കെ വന്ന് പറഞ്ഞാൽ, അവിടെ ആരാധനയുള്ള സ്ഥലമാണ്, അവിടെ പ്രമാണമുള്ള സ്ഥലമാണ്, വചനം പഠിപ്പിക്കുന്ന സ്ഥലമാണ്, പഠിക്കുന്ന, അവിടുന്ന് ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ അതിനൊരു വെയിറ്റ് ഉണ്ട്, ഒരു കനമുണ്ട്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നമ്മൾ വായിച്ചത് 11-ൽ, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്തു ചെയ്യുന്നു? നമുക്ക് നിരപ്പ് ലഭിച്ചതിന് കാരണമായ കർത്താവ് യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുന്നതാണ് ആരാധനയുടെ മറ്റൊരു ഭാഗം. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് പല ഡെഫിനിഷനുകൾ ഉണ്ട്, അഥവാ നിർവചനങ്ങളുണ്ട്. സകലവും മറന്ന് ഏകാഗ്രതയിൽ ദൈവത്തെ കാണുന്നത് ആരാധന, അതൊരു വശം. ദൈവം ചെയ്ത നന്മകൾ ഓർക്കുക, അത് വേറൊന്ന്. സ്തോത്രം. എന്നാൽ ആരാധനയിലെ പരമപ്രധാനമായിരിക്കുന്ന ഏക കാരണം ഇതാണ്, നമുക്ക് ദൈവമായി നിരപ്പിന് കാരണമായി തീർന്ന കർത്താവായ യേശുവിനെ ഓർത്ത് ധ്യാനിക്കുന്ന, ആ രക്തത്തെ ധ്യാനിക്കുന്നതാണ് ദൈവസേനയിലെ ആരാധന.
പുരോഹിതൻ എന്തെല്ലാം കാര്യങ്ങൾ പരിശുദ്ധ അതിപരിസ്ഥലത്തെ കൊണ്ടുപോയാലും അത് പാപത്തിന് പരിഹാരമാകുന്നില്ല. പുരോഹിതൻ യഹോവയ്ക്ക് നിന്ന് ചീട്ട് വീണ ഊണമില്ലാത്ത അല്ലെങ്കിൽ കറയില്ലാത്ത മാലിന്യമില്ലാത്ത നിഷ്കളങ്കമായ ആടിന്റെ രക്തം അല്ലാതെ കുഞ്ഞാടിന്റെ രക്തമല്ലാതെ മറ്റെന്ത് ദൈവസന്നിധിയിൽ കൊണ്ടുപോയാലും പാപത്തിന് പരിഹാരമാകുന്നില്ല. ഇരിക്കുന്നത് പോലെ സ്തോത്രം, നമ്മുടെ പ്രശംസകൾ എന്തെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും ആരാധനയ്ക്ക് സ്ഥാനമെടുക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ആരാധന സ്വർഗം അംഗീകരിക്കുന്നത്, സ്വർഗമഹിമകളെ വിട്ട് ഞാൻ എൻ്റെ ഇടത്ത് നിന്ന് അവിടെ താണലോകത്തിലേക്ക് അയച്ച എൻ്റെ പുത്രനെ ആരുയർത്തുന്നുവോ അവനെയാണ് സ്വർഗം അംഗീകരിക്കുന്നത്. സ്തോത്രം. സദൃശവാക്യത്തിൽ നമ്മളിങ്ങനെ വാക്യം വായിക്കും, 4-ാം അധ്യായത്തിൽ, വചനത്തെ ആലിംഗനം ചെയ്യുക എന്നാൽ അത് നിന്നെ ഉയർത്തും. വചനത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വചനം ജഡമായി തീർന്ന കർത്താവിനെ സ്വീകരിക്കുക എന്ന അതിന്റെ അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ 2 പ്രാവശ്യം നമ്മൾ വായിച്ചു, പ്രായച്ചിത്തം എന്ന് പറയുന്ന വാക്കിന് മലയാള ഭാഷയിൽ അല്ലെങ്കിൽ അറ്റോൺമെന്റ് എന്ന് പറയുന്ന പകരം വാക്ക് പുതിയ നിയമത്തിൽ കൊടുത്തിരിച്ച നിരപ്പ്, റീകൺസിലിയേഷൻ നമ്മൾ ചിന്തിച്ചു. 2 എണ്ണം നമ്മൾ ചിന്തിച്ചു. സ്തോത്രം. നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു നമ്മുടെ നിരപ്പിന് കാരണമായി തീർന്നതായ യേശു ക്രിസ്തുവിനെ സ്തോത്രം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:18-19 വാക്യം കൂടെ വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 5:18-19. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അടുത്തത് സ്തോത്രം. എന്ത് ചെയ്തു? ക്രിസ്തു മൂലം. നമ്മൾ ചിന്തിക്കുന്നത് നിഴലും പുള്ളിൽ നമ്മുടെ വിഷയം, നിഴലിൽ നിന്നുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ 7-ാം മാസം 10-ാം തീയതി പാപിയായ മനുഷ്യനെ ദൈവമായി നിരപ്പിക്കുവാണ്ടൊക്കെ വേണം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ മാത്രം രക്തവുമായി കടന്നു ചെല്ലുന്നതായ ഒരു ക്രിയയാണ് അവിടെ നടക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിന് നമ്മൾ പുതിയ നിയമത്തിലെ ഒരു നിവൃത്തിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു മലയാള വാക്ക് അവിടെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. സ്തോത്രം. അതിനൊക്കെയും ദൈവം മാത്രം കാരണഭൂതൻ അല്ലേ? ദൈവം തന്നെ, ദൈവം മാത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേറെ ആരും അല്ലെന്ന്. ഹല്ലേലൂയ. ഇതിന്റെ ഇടയ്ക്ക് 2-ാമത് പറയുവാൻ ഒരുവനില്ല. മോശയും ഏലിയാവും താബോർ മലയുടേതായിരിക്കുന്ന മുകളിൽ യേശുവിന്റെ നിര്യാണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ശബ്ദം കേട്ട് ഉണർന്നതായിരിക്കുന്ന കണ്ണ് തുറന്ന് പത്രോസും അന്ത്രോസും യോഹന്നാനും നോക്കിയപ്പോൾ ആരെയൊക്കെ കണ്ടേ? യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെയും ദൃഷ്ടിയിൽ അത് തന്നെ ആയിരിക്കട്ടെ. യേശുവിനെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും ആരാധനയിലും മറ്റൊരുത്തിനെയും മറ്റൊരൊന്നും കാണുവാൻ ഇടയാകാതെ വണ്ണം യേശുവിനെ മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേ. കഴിഞ്ഞ ശനിയാഴ്ചയിൽ നമ്മൾ കേട്ടല്ലോ, ശ്രദ്ധിച്ചു നോക്കിയാൽ എന്തെല്ലാം നമുക്ക് കാണുവാനും അറിയുവാനും കഴിയുമെന്ന് നമ്മൾ കുറഞ്ഞ സമയത്തിനകത്ത് ആഴമായിരിക്കുന്ന സത്യങ്ങൾ നമ്മൾ കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മെ ക്രിസ്തു മൂലം എന്ത് ചെയ്തു? തന്നോട് നിരപ്പിച്ചു. അടുത്തത്, അപ്പൊ നിരപ്പിന്റെ ശുശ്രൂഷ ആരെ കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്? ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്രായേൽ മക്കൾ 7-ാം മാസം 10-ാം തീയതി പാപരിഹാരം അന്ന് സന്ധ്യ മുതൽ അവിടെ ഇരുന്ന് അടുത്ത ദിവസം അവർ പോകുമ്പോൾ അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു പോകുന്നത്, ശത്രുക്കളായിരുന്ന നമ്മെ ആ കുഞ്ഞാടിന്റെ രക്തം, ഞാനും എൻ്റെ കുഞ്ഞും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവരും മരിക്കേണ്ട സ്ഥാനത്ത് എനിക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് മരണം, ഒരു പകരം മരണം ആ ആലയകൂടാരത്തിന്റെ മുമ്പിൽ മരുഭൂമിയിൽ നടന്നതുകൊണ്ട് ഇന്നിതാ നമ്മൾ ആലയത്തിലേക്ക് പോയതിനേക്കാൾ സന്തോഷത്തോടെ ആനന്ദത്തോടെ നമ്മുടെ ഭാരങ്ങൾ ഒഴിഞ്ഞവരായി ചുമലിൽ നിന്ന് കൊട്ടകൾ മാറിയവരായി ഹല്ലേലൂയ പാപത്തിൻ്റെതായ കടങ്ങൾ മാറിയവരായി അവർ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ അവർ ആർത്തുകൊണ്ടും അവർ സ്തുതിച്ചുകൊണ്ടുമായിരിക്കും ദൈവത്തിൻ്റെ അഥവാ ഭവനങ്ങളിലേക്ക് പോകുന്നത്. ഇനി അവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് ഹല്ലേലൂയ അടുത്ത വർഷം 7-ാം തീയതി 7-ാം മാസം 10-ാം തീയതിയാണ്. എന്നാൽ നമുക്ക് ശൂനേങ്കാരത്തി ആ പൈതലിൻ്റെതായിരിക്കുന്ന മരണസമയത്ത് പ്രവാചകന്റെ മുറിയിൽ കൊണ്ട് മാളിക മുറിയിൽ കൊണ്ട് കിടത്തിയിട്ട് ഭർത്താവിനോടൊരു കഴുതയെയും ഒരു അത് തെളിക്കുവാൻ്റെ ഒക്കെ വണ്ണം ഒരു വേലക്കാരനെയും ചോദിച്ച് എവിടെ പോകുമെന്ന് ചോദിച്ചപ്പോൾ ദൈവപുരുഷനടുക്കലേക്ക് പോകുമെന്ന് പറയുന്ന അമാവാസിയുമല്ല ശബത്തുമല്ല പിന്നെ നീ എന്തിനു പോകുന്നു എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ അപ്പോൾ യഹോവയുടെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അമാവാസിയായിരിക്കണം, അല്ലെങ്കിൽ സ്വസ്ഥതയുടെ ദിവസമായിരിക്കണം, അല്ലെങ്കിൽ പൗർണമാസിയായിരിക്കണം. സ്തോത്രം 81-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം യാക്കോബിന്റെ ദൈവത്തിന് ചട്ടമായി പ്രമാണമായി നിങ്ങളുടെ ഉത്സവ ദിവസമായിരിക്കുന്ന പൗർണമാസിയിലും അമാവാസിയിലും എന്ത് ചെയ്യുക? കാഹളമൂതുക. ഹല്ലേലൂയ. വെളുത്ത വാവിന്റെ സമയമോ കറുത്ത വാവിന്റെ സമയം നമുക്ക് വിഷയമുള്ള കാര്യമല്ല. മാസത്തിന്റെ ആരംഭമോ മാസത്തിന്റെ അവസാനമോ നമുക്ക് വിഷയമല്ല. ആണ്ടിൻ്റെതായി 1-ാം മാസമോ 7-ാം മാസമോ 4-ാം മാസമോ 3-ാം മാസമോ നമുക്ക് വിഷയമല്ല. എപ്പോൾ ധൈര്യത്തിന് വേണ്ടി നിനക്ക് കൃപ ലഭിക്കണമോ ആ അവസരത്തിൽ ചെന്ന് പാർക്കുവാണ്ടൊക്കെ വണ്ണം നിനക്ക് പിളർക്കപ്പെട്ടൊരു പാറയായിട്ട് അവൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അടുത്ത 19-ാമത്തെ വാക്യം വായിച്ചാട്ട്. ഇപ്പൊ പൗലോസ് ഇവിടെ പറയുന്ന ഭാഗം നോക്കിക്ക്. ഈ ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ നല്ലതുപോലെ അറിയുന്ന പൗലോസ് പറയുന്നത് 18-ാം അധ്യായത്തിൽ പറയുന്നത് അവൻ മൂലം കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ലഭിച്ചു. നമുക്ക് എന്ന് പൗലോസ് പറയുമ്പോൾ സ്തോത്രം, പൗലോസ് ബെന്യാമീൻ ഗോത്രക്കാരനായ എബ്രായേലിൽ നിന്ന് ജനിച്ച എബ്രായനാ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാ, ന്യായപ്രമാണം സംബന്ധിച്ച് ശുഷ്കാന്തിയുള്ളവനാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ബിരുദമെടുത്തവനാണ്. അതുകൊണ്ടല്ലേ സ്തേഫാനോസിനെ കല്ലെറിയുവാൻ നിർത്തിയപ്പോൾ സ്തേഫാനോസിന്റെ ജ്ഞാനത്തെ വെല്ലുവിളിക്കുവാൻ തക്ക വണ്ണം പൗലോസിനെയും കൊണ്ടു നിർത്തിയത്. സ്തോത്രം, സ്തോത്രം. അപ്പൊ സ്തേഫാനോസിൽ വ്യാപരിച്ചതായിരിക്കുന്ന ജ്ഞാനം ഈ ലോകത്തു നിന്ന് പ്രാപിച്ച ജ്ഞാനത്തെക്കാളും വലിയ ജ്ഞാനമായിരുന്നു. നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. പൗലോസിന്റെ വാക്കുകളെയും വെല്ലുവിളിക്കുന്ന ജ്ഞാനമായിരുന്നു സ്തേഫാനോസിന്റെ ജ്ഞാനം. അവർ പല്ലുകടിച്ചു, ദേഷ്യപ്പെട്ട് കല്ലെറിഞ്ഞവനെ കൊന്നു അല്ലേ. സ്തോത്രം. പൗലോസ് 19-ാം വാക്യത്തിൽ പറയുകയാണ്, 18-ാം വാക്യത്തിൽ പറയും നമുക്ക് എന്ത് ചെയ്തു? നിരപ്പ് ലഭിച്ചു. ഹല്ലേലൂയ. 19-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ. അപ്പൊ ഞങ്ങളും വേറൊരു പദം വന്നത് ലോകവും അല്ലേ. സ്തോത്രം. ഇതേ കാര്യമാണ് ഹാല മഹാപാപരിഹാര ദിവസത്തിൽ ഡേ ഓഫ് അറ്റോൺമെന്റിൽ നടക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ സ്വന്തം ജനമായ ഇസ്രായേലിന് വേണ്ടി പാളയത്തിൽ യഹോവയ്ക്കുന്ന ചീട്ട് വീണതായി ആടും. നമ്മൾ കർത്താവ് അനുവദിച്ചാൽ ആരാധനയിൽ അല്പസമയം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചിന്തിക്കും. സ്തോതിനെ കുറിച്ച് അല്പം കൂടെ ചിന്തിക്കുന്നതിന് കൂടുതൽ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ അവിടെ കടക്കുന്നില്ല. അസസേലിൽ നിന്ന് ചീട്ടു വീണതായിരിക്കുന്ന ആടിനെ മരുഭൂമിയിലേക്കും, മാത്രമല്ല അഗരോനും അഗരോന്റെ കുടുംബത്തിനും പാപത്തിന് പരിഹാരം വരുത്തിയതായിരിക്കുന്ന കാളയുടെ രക്തം യാഗപീഠത്തിൽ അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി കൃപാസനത്തിൽ 7 പ്രാവശ്യം ദൈവസനയെ തളിച്ചതും, യഹോവയ്ക്കെന്ന് ചീട്ട് വീണതായിരിക്കുന്ന ആട്ടുകൊറ്റന്റെ രക്തം കിണ്ണത്തിലെടുത്ത് അഥവാ സ്വർണ്ണ കിണ്ണത്തിലെടുത്തുകൊണ്ട് ഹല്ലേലൂയ ഒരു തളികയിൽ എടുത്തുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്ത് ചെന്ന് ആ കാളക്കിടാവിന്റെ രക്തം തളിച്ച ഇടത്ത് പുരോഹിതൻ ചുറ്റി സ്തോത്രം 7 പ്രാവശ്യം തളിച്ച പൂർണ്ണത വരുത്തിയ ആ രക്തം അഥവാ എടുത്ത മൃഗത്തിന്റെ ഉടൽ പ്രാകാരത്തിൽ യാഗപീഠത്തിന്റെ അടുത്ത് അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുരോഹിതൻ തിരിച്ചു വന്നിട്ട് ഹല്ലേലൂയ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരെ ഈ അറുത്ത് മരിച്ചു കിടക്കുന്ന ചത്തുകിടക്കുന്ന മൃഗത്തിന്റെ ഉടലുമായിട്ട് പാളയത്തിന് പുറത്തു കൊണ്ടുപോകും ചുടുവാൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്, നമുക്ക് അവന്റെ മരണത്താൽ നിരപ്പ് ലഭിച്ചു, മാത്രമല്ല ലോകത്തിന്റെ ലംഘനങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ അവന്റെ മരണം തന്നെയായിരുന്നു കാരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇപ്പോ അകത്തുള്ളതായിരിക്കുന്ന മേഘത്തിന്റെ കീഴിലായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മറവിലായിരിക്കുന്ന യഹോവയുടെ സംരക്ഷണത്തിന് കീഴിലായിരിക്കുന്ന അല്ലെങ്കിൽ പെസകായും ചോരത്തളിയും ആചരിച്ച ചെങ്കടൽ കടന്നു വന്ന ജനത്തിന് ഈ മൃഗത്തിന്റെ രക്തം പാപത്തിന് പരിഹാരമായെങ്കിൽ സ്തോത്രം, കാലസമ്പൂർണതയിൽ ജനിപ്പാനിരിക്കുന്ന കർത്താവ് യേശുവിനെ മുൻകണ്ടുകൊണ്ട് ആ പർവ്വതത്തിൽ നിന്ന് മോശയോട് പ്രമാണം കൊടുക്കുമ്പോൾ യഹോവ ജാതികളെയും വിട്ടുകളഞ്ഞില്ല, പുറത്തുള്ളവരെയും വിട്ടുകളഞ്ഞില്ല, മരുഭൂമിയിൽ പാർക്കുന്നവരെ വിട്ടുകളഞ്ഞില്ല, ദ്വീപുകളിലും വനാന്തരങ്ങളിൽ പാർക്കുന്നവരെയും യഹോവ ഉപേക്ഷിച്ചില്ല. ലോകത്തിന്റെ ലംഘനത്തിന് പരിഹാരം വരുവാൻ ഈ മൃഗത്തിന്റെ ഉടൽ പരസ്യമായി അത് പുറത്തു കൊണ്ടുപോയി ചുട്ടുകളയുന്നു. സ്തോത്രം. ക്യാമ്പിലുള്ളവർക്കും ക്യാമ്പിന് പുറത്തുള്ളവർക്കും രക്ഷയ്ക്ക് കാരണമായി തീർന്നത് എന്താ? കർത്താവായ യേശുവിന്റെ ക്രൂശുമരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പ്രാവശ്യം പാട്ടുകാർ ഇങ്ങനെ ആയിരം ആയിരം നാവുകളാൽ വർണ്ണിച്ചാൽ തീരാതെ വണ്ണം അനവരതമായ നന്മകൾ, ദോഷമൊന്നും വരാതെ നന്മകൾ മാത്രം നമുക്ക് ചെയ്ത ആ കർത്താവിനെ നമ്മുടെ മനുഷ്യായുസ്സിൽ നമ്മുടെ മരുപ്രയാണത്തിൽ ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ സ്തുതിക്കുവാൻ സ്വർഗം നമ്മളെ കൊണ്ടുവന്ന ആ കൃപകളെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. 19-ാമത്തെ വാക്യം വായിച്ചു തീർത്താട്ട് ദൈവം ലോകത്തിന് ലംഘനം കണക്കിടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഓർക്കാതെ, സ്തോത്രം, എഴുതി അവിടെ വെക്കാതെ, എഴുതി വെച്ചതിന് എന്ത് ചെയ്തു? സകല മേലെഴുത്തുകളെയും യേശുവിന്റെ രക്തം കൊണ്ട് മായിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നടുവിൽ തറച്ചതായ വേർപാടിൻ്റെതായിരിക്കുന്ന മതിലുകൾ അല്ലെങ്കിൽ ആ എഴുത്തുകൾ, ആ ബോർഡുകൾ മായിച്ച് ദൂരെ തട്ടി തെറിപ്പിച്ച് ദൂരെ കളഞ്ഞു. കണക്കിടാതെ അടുത്തത് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഇപ്പൊ നോക്കി, ഈ മേലത്തെ 18-ാമത്തെ വാക്യത്തെ നമ്മൾ വായിച്ച നിരപ്പിന്റെ ശുശ്രൂഷ അല്ലേ? നിരപ്പിന്റെ ശുശ്രൂഷ ആർക്ക് കൊടുത്തു? ഞങ്ങൾ എന്ന് പറയുന്ന, പൗലോസ് പറയുന്ന ഞങ്ങൾ എന്ന് പറയുന്ന യഹൂദന്മാർക്കല്ലേ നിരപ്പിന്റെ ശുശ്രൂഷ അവർക്ക് കൊടുത്തു. അപ്പൊ അവരെയും ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചിരുന്നു. എന്താ ശുശ്രൂഷ? നിരപ്പിന്റെ ശുശ്രൂഷ. എന്താണ് നിരപ്പിന്റെ ശുശ്രൂഷ? സ്തോത്രം. ആ യേശു അഥവാ ആ യഹോവയ്ക്കെന്ന് അല്ലെങ്കിൽ ഒരു വയസ്സ് പ്രായമുള്ള കാളക്കിടാവിന്റെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയുടെയും രക്തം മൂലം ഞങ്ങൾക്ക് ദൈവത്തോട് നിരപ്പ് ലഭിച്ചു എന്നുള്ളതായിരിക്കുന്ന വിളംബരം പ്രഖ്യാപിക്കുവാൻ ഉള്ള ശുശ്രൂഷ. സ്തോത്രം. അവർ പർവ്വതത്തിൽ കണ്ട അനുഭവങ്ങൾ, മോശ വന്നു പറഞ്ഞതായ കാര്യങ്ങൾ, അവർ ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് അവർ അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ആമേൻ പറഞ്ഞതായ സത്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള ശുശ്രൂഷ പിതാവായ ദൈവം എന്ത് ചെയ്തു? അവരെ ഏൽപ്പിച്ചു. എന്നാൽ അടുത്ത അവരെ അറിവിക്കിനും കാണിച്ചു, അവരത് കൃത്യമായി ചെയ്യാതെ വന്നതുകൊണ്ട് സ്തോത്രമാലില്ലേ? നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വാക്യം വായിക്കുന്നല്ലോ, സ്തോത്രം. യജമാനൻ ആലലി, ഒരു വലിയ ആ ധനികനായ മനുഷ്യൻ തന്റെ മുന്തിരി, താൻ ദൂരദേശത്തേക്ക് പോകുമ്പോൾ തന്റെ മുന്തിരിത്തോട്ടം നോക്കേണ്ടതിന് അവൻ കുടിയന്മാരെ അതിൽ പാർപ്പിച്ചു, ജോലിക്കാരെ അതിൽ പാർപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അവൻ പരദേശവാസം കഴിഞ്ഞ് ആ തിരിച്ചു വരുമ്പോൾ ആ വേലക്കാരെ വിളിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് ഫലം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവന് ഫലം കൊടുക്കുന്ന ജാതികളെ തോട്ടമേൽപ്പിച്ചു. പ്രൈസലോ. അപ്പൊ ഈ തോട്ടവും ശുശ്രൂഷയും ഏൽപ്പിച്ചതായിരുന്നു സ്വന്തം ജനമായ യഹൂദനെ. അവർ നമ്മളെ അഥവാ ഏദൻ തോട്ടത്തെ കുറിച്ച് നമ്മൾ വായിച്ചു പഠിച്ചല്ലോ, രണ്ട് ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു ദൈവം അവരെ പാർപ്പ്. എന്തിനു വേണ്ടിയാ? തോട്ടം കാക്കുവാനും സൂക്ഷിക്കുവാനും വേല ചെയ്യുവാനും, തോട്ടത്തിൽ വേല ചെയ്യുവാനും. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ടും ചെയ്യാതെ വന്നപ്പോഴാണ് സ്തോത്രം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. സ്തോത്രം എന്നതുപോലെ സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിന് ഞങ്ങൾക്ക് നിരപ്പ് ലഭിച്ചത്, പൗലോസ് പറയുകയാണ്, ഈ ശുശ്രൂഷ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശുശ്രൂഷ പൗലോസ് വിഘ്നം കൂടാതെ, ആ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ, വിഘ്നം കൂടാതെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ്? ലോകത്തിന് സ്തോത്രം. ഇനി ആരെങ്കിലും അവന്റെ അഥവാ ഈ ക്രൂശുമരണത്തിലെ വിശ്വാസത്താൽ മുമ്പോട്ട് വന്നിരിക്കുന്നവർ, അവർക്കും എന്തുണ്ട്? അയ്യോ, ഞങ്ങൾ ജാതികളിൽ നിന്ന് വന്ന, ഞങ്ങൾ ഇപ്പം ഇന്ന് മിനിഞ്ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് പറ്റത്തില്ല. അല്ല, അവനും എന്തുണ്ട്? എന്താ കൊടുത്തിരിക്കുന്നേ? ഈ നിരപ്പിന്റെ വചനം. ഹല്ലേലൂയ. ശുശ്രൂഷയേക്കാൾ എത്ര ശ്രേഷ്ഠമായത് വചനം നമുക്ക് ലഭിച്ചതല്ലേ? ഒന്നാം ഇസ്രായേലിന് ലഭിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായ പദവിയല്ലേ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്? മേത്തരമായിരിക്കുന്ന അനുഭവമല്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? ആ വീട്ടിലെ മൂത്ത മകൻ ഇതുവരെയും ലഭിക്കാത്ത കാര്യമല്ലേ ഇളയവൻ സകലതും ധൂർത്തടിച്ച് തിരിച്ചു വന്നപ്പോൾ അവന് ലഭിച്ചത്? ആമേൻ. അവിടെ നിന്ന് അവന് പലതും പ്രശംസിപ്പാനുണ്ട്, പലതും അവകാശവാദമായി. ഞാൻ ഇത്രയും നാൾ നിന്നെ സേവിച്ച ഒരു ആട്ടിൻകുട്ടിയെ പോലും എൻ്റെ ചങ്ങാതിമാരുമായിട്ട് എനിക്ക് സേവിക്കുവാൻ അഥവാ ഉല്ലസിക്കുവാൻ തന്നിട്ടില്ല, സകലവും നശിപ്പിച്ച് വന്നതായി ഇവനെ നീ സ്നേഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതോർക്കുമ്പോഴാണ് ആരാധനയിൽ കണ്ണു നിറയുന്നത്. അതോർക്കുമ്പോഴാണ് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്നത്. അതോർക്കുമ്പോഴാണ് ഇരുന്ന സ്ഥലം മറക്കുമാർ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം ഇന്നത്തെ ആരാധനയിൽ നമുക്ക് ദൈവം തരട്ടെ. ദൈവം ചെയ്ത നന്മകളെ നമുക്ക് ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. മഹാപാപരിഹാര ദിവസത്തിൽ ആട്ടുകൊറ്റന്റേതായിരിക്കുന്ന രക്തം കൊണ്ട് വിടുതൽ അവർക്ക് ലഭിച്ചെങ്കിൽ, ആ ശുശ്രൂഷ അവരെ ഏൽപ്പിച്ചെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണ മുഖാന്തരം ശത്രുക്കളായിരുന്ന നമ്മെ ദൈവത്തോട് നിരപ്പിച്ചതായ ആ വലിയ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് ആ കർത്താവിന് വേണ്ടി ജീവിതം മുമ്പോട്ട് പോകാം. ആരാധനയ്ക്കായി നമ്മെ തന്നെ ദൈവസേനയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരുങ്ങിക്കൊണ്ട് ദൈവസേനയിലായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.